ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനായിട്ട് തന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്ഥലം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ നിന്റെ യാചനകൾ നൽകുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹമായി തിരുസന്നിധി വീണ്ടും ഒത്തിരുവാൻ ഭക്തനോടുന്നു, സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായി ദൈവമേ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ താഴ്ചയേൽപ്പിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ അവിടുത്തെ നന്മകളും അവിടുത്തെ അനുഗ്രഹങ്ങളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല. അതാവോളം അവിടുത്തെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ സാക്ഷികളായി നിൽക്കുവാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പഠന ക്ലാസ്സുകളെ അവിടുത്തെ സന്നിധിയിൽ ഓർക്കുന്നു. അനുഗ്രഹത്തിന്റെ ക്ലാസ്സുകളായി തീരുവാൻ സഹായിക്കണമേ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചിട്ടുള്ളവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. പഠിപ്പിക്കലിന്റെ നല്ല അംശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ശക്തമാക്കി വേരോടുവാൻ തക്കം ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. വിഷയോർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ദിവസങ്ങൾ ക്ലാസ് എടുത്തിട്ടുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിനെ ഇവിടുത്തെ വിശേഷങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ ക്ലാസ്സായി തീരുവാൻ തക്കം സഹായിക്കണമേ. ഒരുപാട് പുസ്തകത്തെ കുറിച്ച് ദൈവമേ ഞങ്ങൾക്ക് അനേക കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കണം സാധിച്ചു. ദൈവമേ, തുടർന്നുള്ള ആ ക്ലാസ്സും ദൈവമേ അനുഗ്രഹത്തിൻ്റെതായിരിക്കാൻ ദൈവമേ ആക്കണമേ. നല്ല മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തുവാൻ ദൈവം സഹായിക്കണമേ. മറ്റുപോലെ സ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമെന്ന് വായിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിനെ ആദ്യോടൊന്നും കൃപയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ക്രൂസിന്റെ മറവിൽ നിർത്തി അടിയനെ അവിടുന്ന് ചേർത്തിരിക്കണമേ. അടിയന്റെ ബലഹീനത ദൈവമേ കണക്കിടരുതേ. നിന്റെ ജനത്തോട് സംസാരിക്കുവാനുള്ള ജീവന്റെ വചനങ്ങൾ ദൈവമേ അടിയനിലൂടെ ഒരു സിദ്ധാത്മ കൃപയിലൂടെ ദൈവമേ നിന്റെ ജനത്തിന് നീ പകർന്നു കൊടുക്കണമേ. ദൈവമേ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. നല്ല നിലത്ത് വിണവിച്ച പോലെ 30, 60, 100 മിനിറ്റായിട്ട് അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ തക്കൊന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റുഹായിക്കുന്ന ആളും ശ്രമിക്കാനായിട്ട് തന്നെ. സ്ത്രീക ദൈവത്തിന്റെ ധന്യ തിരുനാമം മോശപ്പെടട്ടെ. ഒരുപാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മുടെ ഒരുപാട് പുസ്തകത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇന്ന് ഇവിടെ അവസാനിക്കും. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ കുറച്ച് പഴയനിയമത്തെ കുറിച്ച് ക്ലാസ് എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പുസ്തകം 22:11 ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്. അതിനുശേഷമുള്ള ഭാഗങ്ങളും ക്വസ്റ്റ്യൻ ആൻസറും ഇന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് ക്ലാസ് എടുക്കുകയുള്ളൂ എന്ന് ഓർപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച 11:22 നമ്മൾ പഠിച്ചത്. ആദ്യ ഭാഗത്ത് 22 പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള ചിന്തയാണ്. അവിടെ ജീവജലനിധിയെ കുറിച്ചും ജീവവൃക്ഷത്തെ കുറിച്ചും പുതിയ യെരുശലേമിന്റെ അകത്തെ കുറിച്ചുള്ള വർണ്ണനയാണ് ആദ്യ 5 വാക്യങ്ങളിൽ നമ്മൾ കേട്ടത്. 6 മുതൽ 22 ഭാഗത്ത് വെളിപാട് പുസ്തകത്തിന്റെ അനുബന്ധം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അവിടെ ചില മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും പരസ്പര ബന്ധമില്ലാതെ ചേർത്തിരിക്കുകയാണ്. മാലാഖ 3 രീതിയിലുള്ള വിവക്ഷകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന് മാലാഖയാകാം, യോഹന്നാൻ തന്നെ അപ്പോസ്തലൻ തന്നെയാകാം, ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശക്തമായി ജനത്തോട് ആവശ്യപ്പെടുന്ന ആഹ്വാനമാണ് നമ്മൾ അവിടെ കാണുന്നത്. 2 പ്രധാന ആശയങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ലോകാവസാനം ആസന്നമായിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ വെളിപാട് അത് യഥാർത്ഥമാണ്, അത് ദൈവത്തിന്റെ തന്നെ വെളിപ്പാടാണ് എന്നുള്ള ഒരാശയമാണ് നമ്മൾ കണ്ടത്. 10 അധ്യായത്തിൽ പറയുന്നു, അവൻ പിന്നെയും എന്നോട് പറഞ്ഞ സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. ഈ വചനങ്ങളെ അടച്ച് മുദ്ര ഇടുക എന്നുള്ള നിർദ്ദേശം ഇടുക എന്നുള്ളത് ദാനിയേലിനുണ്ടായതായിട്ട് നമ്മൾ പറഞ്ഞു. ദാനിയേലുണ്ടായ ദർശനങ്ങളിൽ യുഗാന്തം ദീർഘനാളുകൾക്ക് ശേഷമേ സംഭവിക്കുകയുള്ളൂ എന്ന ചിന്തയാണ് അവിടെ പ്രതിഫലിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സമയം അടുത്തിരിക്കുന്നതിനാൽ ഈ പുസ്തകം മുദ്രയിടരുത് എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ നിന്ന് പറയുന്നത്. This passage insists that the coming of Christ is close at hand. It must be the risen Christ who is speaking. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെയാണ് ഇത് പറയുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. In the older apocalypses, written between the testaments, the instruction is always to seal them and lay them up for a distant future. ദീർഘനാളത്തേക്ക് മുദ്രയിടണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ അപ്പോക്കാലിപ്റ്റിക് പുസ്തകമാണെങ്കിൽ പോലും ഇവിടെ അതിന് വിപരീതമായിട്ടാണ് ഇവിടെ പറയുന്നത്, ഇത് മുദ്രയിടരുത്. അവിടെ പറയുന്നത് there are two possibilities. There comes a time when it is too late to change. മനുഷ്യർക്ക് മാനസാന്തരത്തിന് പോലും സമയമില്ലാത്ത രീതിയിൽ യുഗാന്ത്യം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സെക്കൻഡ്, ലെറ്റ് ഈച്ച് മാൻ ഡു പ്ലീസസ് ഹിം, ഐ വിൽ നോട്ട് ഫോഴ്സ് ഹിം ഹിസ് ചോയ്സ്. അവന് ഓരോ മനുഷ്യനും അവനവന്റെ അവനവന് ദൈവം കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. നന്മ തിരിച്ചറിഞ്ഞ് നന്മയ്ക്കനുകൂലമായി ജീവിപ്പാൻ ദൈവം മനുഷ്യനോരുന്നവർക്ക് സ്വാതന്ത്ര്യബോധം കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യന്റെ ഉണ്മയിലുള്ള ദൈവത്തിന്റെ ഉണ്മയിലുള്ള പങ്കാളിത്തത്തിന്റെ ഒരു ഭാവമാണ് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നു ആ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ആശയവും ഇവിടെ കൃത്യമായിട്ട് പറയുന്നു. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്നത് അന്ത്യകാലത്തിന് അത് സമയമുണ്ടായിരിക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. മുത്താഴ്ച ശേഷം 25:10, ലൂക്കോസ് 13:25, ദാനിയേൽ 12:10, ഈ എഹസ്കേൽ 3:21, ഇവിടെയൊക്കെ ഇതിന് അനുകൂലമായിട്ടുള്ള ഇതിന്റെ ദേശയും ആയിട്ടുള്ള ആശയങ്ങൾ കാണുവാനായിട്ട് ഒക്കും. 12-ാമത്തെ അധ്യായം, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ അടുക്കലുണ്ട്. Behold, I am coming soon and I have my reward with me. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. I am alpha and omega. ഇതാ ഞാൻ വേഗം വരുന്നെന്ന് ക്രിസ്തു വീണ്ടും മുന്നറിയിപ്പ് നൽകുക. ഓരോരുത്തർക്കും അവനവന്റെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുമെന്നുള്ളത് വേദപുസ്തകത്തിലെ തന്നെ ശക്തമായ ഒരു ആശയമാണ്. യഹോവയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അവന്റെ അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരോനോന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അപ്പം ഹൃദയങ്ങളെ കാണുന്ന ദൈവമുണ്ട്, പ്രതിഫലം അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകുന്ന തമ്പുരാനുണ്ട്. ആ ആശയങ്ങൾ പലയിടത്തും കാണാം. യിർമ്യാ പ്രവാചക പുസ്തകം 17:10, യെശയ്യ 40:10, സങ്കീർത്തനം 66:12, സദൃശവാക്യങ്ങൾ 24:12, ഇവിടെയൊക്കെ ഇതിനെ അതുപോലെയുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് നോക്കും. കർത്താവ് പറയുന്ന ഉപമയിൽ യജമാനൻ വരുമ്പോൾ കാര്യവിചാരകത്വത്തോടെ പ്രവർത്തിക്കുന്ന ദാസനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കർത്താവിന്റെ കാര്യവിചാരകത്വത്തിന്റെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The risen Christ once again announces his speedy coming and makes two great claims. He has his reward with him and will render to every man according to his work. Christ speaks as the great steward, who in the eventide of the world will call laborers to receive their day's wages. ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്കനുസരിച്ച് ഫലം കിട്ടുന്ന ഒരു നാഴികയുണ്ട് എന്നും വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ ഓർപ്പിക്കുന്ന ഒരാശയമാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും നമ്മുടെ മനസ്സുകളെയും ദുഷ്ടമനസ്സിനെയും നല്ല മനസ്സുകളെയൊക്കെ തമിഴാൻ അറിയുന്നുണ്ട്. 139-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു, നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. ആ ഒരു തമ്പുരാൻ നമ്മളെ നീതിയോടെ നമ്മെ ജഡ്ജ് ചെയ്യും, നമ്മെ വിധിക്കും. ആ ജഡ്ജ്മെന്റിൽ പ്രതിഫലം ദൈവം തമ്പുരാൻ നമുക്ക് തരും. അവന്റെ ഓരോരുത്തരനും അവനവന്റെ ഓഹരിക്കനുസരിച്ചുള്ള പ്രതിഫലം അവിടെ കിട്ടും എന്നിവിടെ പറയുന്നുണ്ട്. ഹി ഈസ് ആൽഫ ആൻഡ് ഒമേഗ. ഇത് നമ്മൾ പലപ്പോഴും ആദ്യം പറഞ്ഞതാ, ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. This is the repetition of the titles used 117, 28 and 21-6. There is more than one idea here. There is the idea of completeness. Purnada yude adhikar. Purnada ennullathu. The Greeks used alpha to omega and Hebrews from all up to indicate the completeness. From devam completeness inde purnathayude devam ennulla oru aashayam. Randamathu, there is the idea of eternity. He includes in himself all time, for he is the first and the last. And there is the idea of authority. The Greeks said that Zeus was the beginning, the middle and the end. The Jewish rabbis took over this idea and applied it to God with their own interpretation. They said that since God was the beginning, he received his power from no one. Since he was the middle, he shared the power with no one. And since he was the end, he never handed over his power to anyone. So, മൂന്ന് ആശയങ്ങള. ഒന്ന്, കംപ്ലീറ്റ്നെസ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് എ ടു സെറ്റ് എന്ന് പറയുന്നതിനകത്ത് പൂർണ്ണത എന്നുള്ളൊരു ആശയമാണ് വരുന്നത്. പൂർണ്ണത, ആധികാരികത ആൻഡ് നിത്യത, ഈ മൂന്ന് ആശയങ്ങളും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് പോകും. 14-15 വാക്യങ്ങൾ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരത്തിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവൻ ഭാഗ്യവാൻ. വസ്ത്രം അലക്കുന്നത്, അങ്കി മലിനപ്പെടാത്തവർ ഭാഗ്യവാൻ എന്നുള്ള വശം ഇവിടെ കാണുന്നത്. ദോസ് ഹു വാഷ് ദ റോബ് ഹാവ് ദ റൈറ്റ് ഓഫ് എൻട്രി ഇൻ ദി സിറ്റി ഓഫ് ഗോഡ്. Many texts read, wash the robes rather than do his commandments. ഇനി ഒളിപ്പിക്കുന്നതിനു പകരം do his commandments എന്നുള്ള ആശയത്തിൽ ചില വിവർത്തനം കാണാം. കിങ് ജെയിംസ് വേർഷൻ എന്ന ഉദാഹരണമാണ് അവിടെ പറയുന്നത്. ദ വാക്യം ബ്ലെസ്ഡ് ആർ ദേ ഡു ഹിസ് കമാൻഡ്മെന്റ്സ്. ഇൻ ഗ്രീക്ക് ദ ടു ഫ്രേസസ് വുഡ് ബി ലൈക്ക് വെരി ലൈക്ക് ഈച്ച് അതർ. ദിസ് ഈസ് സെയിം. അത് രണ്ടും നമുക്കറിയാം. ഗ്രീക്ക് അക്ഷരം എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ, അത് വായിച്ച് കഴിയുമ്പോൾ ഏകദേശം സമാനമാണ്. ദി സെയിം, ഇറ്റ് ഈസ് ദ പ്യുവർ ഇൻ ക്രൈസ്റ്റ് ഹു എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അത് വിശുദ്ധിയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരർത്ഥമാണ്. അങ്ങനെയുള്ളവര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്നുള്ള ഒരു ആശയം നമുക്കിവിടെ കാണാനായിട്ട് നോക്കും. ദ ഫോളോസ് ദ ലിസ്റ്റ് those who are debarred from the city of God. We are already considered very similar list in 21:8. Those who are cast into the lake of fire. ഇവിടെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നമ്മൾ അത് പറഞ്ഞപ്പോൾ ഓരോരുത്തരെയും കുറിച്ച് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള ലിസ്റ്റ് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. സ്വർഗീയ യെരുശലേമിൽ പ്രവേശിച്ച ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുവാൻ യോഗ്യരായി തീരുവാൻ തക്കവണ്ണം തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാൻ. അത് മൃഗത്തിന്റെ വഞ്ചനയ്ക്കിരയായി അശുദ്ധമാകാതിരുന്നവരെ പറ്റി അവിടെ പറയുന്നത്. 7:14 കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ വെള്ള നിലയങ്കി ധരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് അവിടെ കാണുന്നുണ്ട്. വെള്ളനിലയെങ്കിൽ അശുദ്ധമാകാതെ സൂക്ഷിച്ചതിന്റെ പ്രതിഫലമാണ് ജീവവൃക്ഷത്തിന്റെ ഫലവും സ്വർഗീയ യെരുശലേമിൽ കടക്കാനുള്ള അവകാശവും. ഇത് ചെയ്ത സ്വർഗരാജ്യത്തിൽ ലഭിക്കുന്ന നിത്യജീവന്റെ പ്രതീകമാണ് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം. വീണ്ടും വസ്ത്രമലക്കാതെ അശുദ്ധമായി ജീവിച്ചിരിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് 22:15 പറയുന്നത്. സ്വർഗീയ സിയോന്റെ പടിവാതിലുകളെ സമീപിക്കുവാൻ പോലും അവർക്ക് കഴിയുകയില്ല. അവർക്ക് ഇവിടെ പറയുന്ന 6 പേരുകൾ 5:21-8 കാണുന്ന അവരുടെ അവകാശം സ്വർഗത്തിലായിരിക്കുകയില്ല, തീയും ഗന്ധവും കത്തുന്ന തീപുകയിലായിരിക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകർ, ബിംബാരാധികൾ, ഫോസ്കിൽ പ്രിയപ്പെടുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ അവർക്ക് കിട്ടുന്നത് തീയും ഗന്ധവും ഉള്ള തീപുകയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. There follows the list of those who are debarred from the city of God. The new phrase is the dogs. ഇവിടെ പറയുന്നുണ്ട് നായ്ക്കൾ എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നായ്ക്കൾ. The new phrase here is the dogs. This can have 2 meanings. The dog was the symbol of everything that was sewage and unclean. അത് അശുദ്ധിയുടെ ഒരു പ്രതീകമായിട്ടാണ് പറയുന്നത്. നമുക്കറിയാം വെസ്റ്റേൺ ഇവിടെ നമുക്ക് നായ്ക്കളെ നമുക്ക് അങ്ങനെ ഇത് ഇതുപോലൊന്നും ഉപയോഗിക്കാനായിട്ട് ഒക്കുകയില്ല. ബട്ട് ഇൻ ദ ഓറിയന്റൽ മൈൻഡ് ദാറ്റ് വാസ് വൈ ദ ജ്യൂസ് കോൾഡ് ജെന്റൈൽ ഡോഗ്സ്. അതിനെ അവര് കണ്ടംഡ് ആൻഡ് ഡിസ്കസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ദ റാബിനിക് സെയിങ് ഹു ആർ ഈറ്റ്സ് വിത്ത് ആൻ ഐഡലേറ്റർ ഇസ് ദ സെയിം ആസ് ഹി വുഡ് ഈറ്റ് വിത്ത് എ ഡോഗ്. അപ്പൊ അതിനെ ആ രീതിയിലാണ് കാണുന്നത്. Who is a dog? He who is not circumcised. Andrea suggests that the dogs are not only the shameless and unbelieving, but also Christians who after their baptism return to vomit. നമുക്കറിയാം അന്നത്തെ കാലത്ത് ഘട്ടത്തിൽ പല പീഡകൾ വന്നപ്പോൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നവർ വീണ്ടും തിരിച്ച് അതിലോട്ട് പോയി. അപ്പൊ ആ രീതിയിൽ അവർ തിരിച്ചു പോകുമ്പോഴേ അൺബിലീവിംഗ് എന്നുള്ള നിലയിൽ അവരെ കാണുന്നത്. അപ്പൊ പിന്മാറ്റക്കാർ എന്നുള്ളതും അശുദ്ധി എന്നുള്ള നിലയിലും അതിനെ കാണാനായിട്ടൊക്കും. മറ്റൊരു പോസിബിലിറ്റി Deuteronomy 23:18. The full words shall not bring the hire of a harlot or the wages of a dog into the house of Lord your God in payment of any vow. The first part is clear enough. It is forbidden to offer to God money that has been made by prostitution. But the wages of a dog is more difficult. The point is that in the ancient temples there are not only female sacred prostitutes and there were also male sacred prostitutes. And these male prostitutes are commonly called dogs. Dogs can denote a thoroughly immoral person and that may be its meaning here. From immoral ആയിട്ടുള്ള ആളുകളെ സൂചിപ്പിക്കാനായിട്ട് ഒരാശയം Deuteronomy 23:18. ആ ഒരു ആശയത്തിലും അതിനെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യം കിട്ടുകയില്ല. അവർക്ക് തീയും ഗന്ധവും ഉള്ള തീപ്പുകയാണ് ശരണം എന്നുള്ളൊരാശയമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് പോകുന്നത്. 16-ാമത്തെ വാക്യം യേശു എന്ന് ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് സാക്ഷിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായ ഉഭയ നക്ഷത്രമാകുന്നു. യോഹന്നാന് ദർശനങ്ങൾ നൽകിയ മാലാഹ അയച്ചത് താൻ തന്നെയാണെന്ന് ക്രിസ്തു പറയുന്നു. അപ്പൊ ആ ദർശനത്തിന്റെ വെളിപാടിന്റെ ആധികാരികതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ദൂതനിലൂടെ കിട്ടിയ വെളിപാട് സഭകൾക്കായിട്ടാണ്, അപ്പൊ ലോകത്തിന് മുഴുവനായിട്ട് എന്നുള്ള ഒരു ആശയം നമുക്ക് കാണുന്നുണ്ട്. ജീസസ് ഗ്യാരണ്ടീസ് ദ ട്രൂത്ത് ഓഫ് ഓൾ ജോൺ ഹാസ് സീൻ ആൻഡ് ഹേർഡ്. ഹി ദെൻ ഗോസ് ഓൺ ടു ഗീവ് ആസ് ഇറ്റ് വർ ഹിസ് ക്രെഡൻഷ്യൽസ്. ഐ ആം ദ റൂട്ട് ആൻഡ് ഓഫ്സ്പ്രിംഗ് ഓഫ് ഡേവിഡ്. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉഭയ നക്ഷത്രവുമാകുന്നുവെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊറ്റി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് കൊമ്പ് ഫലം കായ്ക്കും എന്ന് യേശയ്യ 11:1 പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് തന്റെ അവതാരം എന്ന് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുക. ക്രിസ്തുവിന്റെ അവതാരത്തെ കുറിച്ചുള്ള ആധികാരികമായുള്ള വെളിപ്പെടുത്തൽ, അത് അതിന്റെ പൂർത്തീകരണമാണ് താന് യേശു ക്രിസ്തു എന്നുള്ളത്. യേശു തമ്പുരാൻ അത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. യെശയ്യ 5:5 ക്രിസ്തുവിന് യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും ആയവൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഐ ആം ദി ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ ഹി സേസ്, ഞാൻ ശുഭ്രമായ പ്രഭാത നക്ഷത്രം. To call a man morning star was to class him very high among the heroes. ഇതിയ ഹീറോ ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നക്ഷത്രം എന്നുള്ളത്. To the rabbi, for instance, called Mordecai by the name star. More than that, this would recall messianic prophecy. A star shall come forth from out of Jacob. Numbers 24:17. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പറയുന്ന വാക്യമുണ്ട്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് പ്രവചിക്കും. പിൽക്കാല യഹൂദ സാഹിത്യത്തിൽ ദാവീദിന്റെ വംശത്തിൽ ജനിക്കുന്ന രാജാവിനെ പറ്റി നക്ഷത്രമെന്ന് പ്രതീകം ഉപയോഗിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. അഗൈൻ ദിസ് വുഡ് അവേക്കൻ അതർ റിയൽംസ് ഓഫ് തോട്ട്. ദ മോർണിംഗ് സ്റ്റാർ ഈസ് ദ ഹെറാൾഡ് ഓഫ് ദ ഡേ വിച്ച് ചേസസ് അവേ ദ ഡാർക്ക്നെസ് ഓഫ് ദ ലൈറ്റ് ബിഫോർ ജീസസ് ദ നൈറ്റ് ഓഫ് സിൻ ആൻഡ് ഡെത്ത് ഫ്ലീസ് അവേ. കഷ്ടതയുടെ ദീർഘമായ രാത്രി അവസാനിച്ചു, പ്രത്യാശയുടെയും നവജീവന്റെയും പുലരി സമാഗതമായിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് പ്രകാശപൂരിതമായ ഈ പ്രഭാത നക്ഷത്രം. ഷുവർലി ദിസ് വുഡ് അവേക്കൻ സ്റ്റിൽ അനദർ മെമ്മറി. ഇൻ ദ ഡേയ്സ് ഓഫ് ഹിസ് ഫ്ലഷ് ജീസസ് ഹാഡ് സെഡ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഹി ഹു ഫോളോസ് മീ വിൽ നോട്ട് വോക്ക് ഇൻ ഡാർക്ക്നെസ് ബട്ട് വിൽ ഹാവ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. When the risen Christ said that he was the morning star, he claimed again to be the light of the world and vanquisher of all the world's darkness. ലോകത്തിന്റെ അന്ധകാരമായ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന നിത്യ അനുഭവമാണ് യേശു ക്രിസ്തു ലോകത്തിന് പ്രദാനം ചെയ്യുന്നത് എന്നുള്ള ആശയമാണ് ഇവിടെ കാണുന്നത്. 17 വാക്യത്തിൽ വീണ്ടും വരിക എന്ന ആത്മാവ് മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവന് ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻവിറ്റേഷൻ ഓഫ് സ്പിരിറ്റ് ആൻഡ് ബ്രൈഡ്. കം ആൻഡ് ലെറ്റ് ഹിം ദാറ്റ് ഹിയേഴ്സ് സേ. Let him who is thirsty come and let him who wishes take the water of life without price. There are two different interpretations in the passage. The first part as an appeal of Christ to fulfill his promise and come quickly back to this world. And the last part as an invitation to the thirsty soul to come to Christ. നാല് ആഹ്വാനങ്ങളാണ്. ആദ്യത്തെ രണ്ടെണ്ണം ക്രിസ്തുവിനെ സംബോധന ചെയ്തുകൊണ്ടുള്ളതും അവസാനത്തെ രണ്ടെണ്ണം ജീവജലം പ്രാപിക്കുവാനായി അടുത്തു വരുന്നതും ആയിട്ടുള്ളതാണ്. അനദർ ഇന്റർപ്രിട്ടേഷൻ ഇസ് ദ ഹോൾ പാസേജ് ഇസ് എ ഗ്രേറ്റ് ഇൻവിറ്റേഷൻ ടു ഓൾ മെൻ ടു കം ടു ക്രൈസ്റ്റ്. ഇറ്റ് ഫോൾസ് ഇൻ ടു 3 സെക്ഷൻസ്. ദർ ഇസ് എൻ ഇൻവിറ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ബ്രൈഡ്. The bride, you know, the church. Veriga en almavum manavattiyum parayunu. Almava parishuddha almavana, manavatti parishuddha sabha.
ആദിമ സഭയുടെ ആരാധനയിൽ ഒരു സുപ്രധാന ഘടകമായിരുന്നു മാറാനാഥ അഥവാ കർത്താവെ വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥന. ഫസ്റ്റ് കോരിന്ത്യർ 16:22, റെവലേഷൻ 20:20. ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള സഭയുടെ പ്രാർത്ഥനയാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. സഭയുടെ പ്രാർത്ഥനയെ ശക്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവ. പൗലോസ്ലിഹ പറയുന്നുണ്ട് റോമർ 8:26, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. There is an invitation of the Spirit and Bride. Let him that he say, come, symbolizes the great truth that every Christian is to be a missionary. He who has been found by Christ must find others to Christ. നമ്മളെല്ലാം ഇത് സഭാംഗങ്ങളുടെ പ്രാർത്ഥനയാണ്. നമ്മളെല്ലാവരും ഒരു മിഷനറിയാ. ക്രിസ്തുവിനെ കണ്ടവൻ ആ ക്രിസ്തുവിന്റെ ചൈതന്യത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. സമരിയാ സ്ത്രീ അതാ ചെയ്യുന്നത്. അവൾ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ ചെന്ന് കഴിഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി. ആളുകളൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് അവരും പറയുന്നുണ്ട്, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ യഥാർത്ഥമായ അവനെ കണ്ടതുകൊണ്ടാണ്, ഞങ്ങൾ മനസ്സിലാക്കി, അവനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മിഷൻ എന്ന് പറയുന്നത് എ ബഗർ ടോൾഡ് അനദർ ബഗർ വർ ബ്രെഡ് ഇസ് അവൈലബിൾ, എവിടെ ആഹാരം കിട്ടും എന്നുള്ളത് ഒരു യാചകൻ മറ്റൊരു യാചകനോട് പറയുന്നതാണ് യഥാർത്ഥത്തിൽ മിഷൻ. നമ്മളെയൊക്കെ ആ ഒരു വലിയ ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. രക്ഷ ദൈവത്തിന്റെ ദാനം എന്ന് തിരിച്ചറിഞ്ഞവർ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന വലിയ ഉത്തരവാദിത്വം സഭാംഗങ്ങളായ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ഇത് സഭാംഗങ്ങളുടെയും പ്രാർത്ഥനയും ക്രിസ്തുവിന് രണ്ടാമത്തെ വരവിനായിട്ടുള്ള അപേക്ഷയുമാണ്. ഉദിതനായ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യം സഭ അനുഭവിച്ചറിയുന്നത് ആരാധനയിൽ കൂടിയാ, പ്രത്യേകിച്ച് വിശുദ്ധ ബലിയിൽ കൂടിയാ. ഈ ബലി എന്ന് പറയുന്നത് നമുക്കറിയാം, വിശുദ്ധ കുർബാനയെ കുറിച്ച് വിശു ജോർജനൊക്കെ ക്ലാസ് എടുത്തു. കർത്താവിന്റെ ലോക വ്യാപാരവും അതുപോലെ തന്നെ കർത്താവിന്റെ വരവും പ്രവർത്തനവും മിഷനും രണ്ടാമത്തെ വരവ് വരെയൊക്കെ നമ്മളെ അതിനെ ഓർത്തുകൊണ്ടുള്ള അനുസ്മരണമാണ് വിശുദ്ധ ബലിയിൽ നടക്കുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്. The third section is the invitation of the thirsty soul to come to Jesus Christ and their need may satisfy. It must remain as God's great invitation. For everyone who thirsts, come to the waters, and he who has no money, come buy and eat. Come buy wine and milk without money and without price. And also the great word of Jesus Christ himself, who comes to me shall not hunger, and he who believes in me shall never thirst. In Christ alone, the longing of soul can be satisfied. ക്രിസ്തുവിങ്കിലേക്ക് വരുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു നിത്യമായ ശാന്തിയും സംതൃപ്തിയും ഉണ്ടാകുകയുള്ളൂ. ദാഹവും വിശപ്പും മാറുന്ന അനുഭവം ഉണ്ടാകുകയുള്ളൂ. ക്രിസ്തുവിനെ ഈ ദാഹിക്കുന്നവർക്കുള്ള ആഹ്വാനമാണ് ഇതിന്റെ ഭാഗത്ത് വരുന്നത്. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായിട്ട് കുടിക്കട്ടെ, വാങ്ങട്ടെ. ഇതിനു സമാനമായിട്ടുള്ള ആഹ്വാനം യെശയ്യാവിൽ കാണുന്നുണ്ട്. യെശയ്യാ 55:1, ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ള ഒരു വെള്ളത്തിന് വരുവീൻ, വാങ്ങി തിന്നുവീൻ, നിങ്ങൾക്ക് വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വാക്കുകളും ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7:33, ദാഹിക്കുന്നവനെല്ലാവരുടെ അടുത്തു വരുന്ന കുടിക്കട്ടെ എന്നുള്ളത്. ജീവജലം യേശുക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ വിശ്വാസികൾക്ക് ലഭിക്കുന്നത് പരിശുദ്ധ കൂടാശയിലൂടെ. ഹോളി സ്പിരിറ്റിനെ നമുക്ക് കിട്ടുന്നത് പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ, പ്രത്യേകിച്ച് മാമോദീസ, മൂറോൻ അഭിഷേകം, വിശുദ്ധ കുർബാന എന്നീ കൂടാശകളിൽ കൂടെയാണ്. വിശുദ്ധ ജോർജന ക്ലാസുകളൊക്കെ എടുത്തപ്പോൾ അതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഉണ്ട്. അതിനെ കൊണ്ട് ഞാൻ ഇതിനെ വിവരിക്കുന്നില്ല. ഇത് 1-ാം നൂറ്റാണ്ട് അവസാനത്തിൽ രചിതമായ ഡിഡാഖ എന്ന് പറയുന്ന വിശുദ്ധ കുർബാനയുടെ, ഡിഡാഖയിൽ കാണുന്ന വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനയുമായി ഇതിന് വളരെ സാമ്യമുണ്ട്. ഡിഡാഖ എന്ന് പറയുന്നത് ആദിമ സഭാവിശ്വാസത്തെ കുറിച്ച് ആധികാരികമായി പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ കാലത്തെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനയാണ് എന്ന് നിഷേധിക്കാൻ ഒക്കെയില്ല. അത് അതിന് അന്നത്തെ പുസ്തകത്തിൽ കാണുന്ന പ്രാർത്ഥനകളുമായി ഇതിന് വളരെ സാമ്യമുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. 18:19 അത് സമാപനമാണ്. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതിനാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും വലുതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് വലിയ വാണിയാണ്. There are certain things to note about this solemn warning. It is not to be interpreted with absolute literalness. It does not refer to any individual word of the revelation. നമ്മൾ പലപ്പോഴും ഇന്ന് ആളുകളൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് എന്തെങ്കിലും വാദിലോ എന്തെങ്കിലും ഒരു വള്ളിയോ ഏതെങ്കിലും വാക്കോ എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് വാർണിംഗ് എഗൈൻസ്റ്റ് ഡിസ്റ്റോർട്ടിംഗ് ഓഫ് ടീച്ചിങ് വിത്ത് ദ ബുക്ക് കണ്ടെയ്ൻസ്. ഇതിനകത്ത് പുസ്തകത്തിലെ ആശയത്തെ കുറിച്ചാണ് പൗലുസ്ലിഹ ഗലേഷ്യൻ പറയുന്നുണ്ട്. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചത് ഒഴിച്ച് വേറെ ആശയത്തെ കുറിച്ചാണ് പറയുന്നത്. ഗലേഷ്യൻസ് 1:8-9. And second, this is in fact the kind of ending that ancient writers commonly added to the book. സാധാരണ ബുക്കുകളുടെ അവസാനം കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു എൻഡിംഗ്. We find similar warning in the Bible in other places. You shall not add to the word which I command you, nor take from it, that you may keep the commandments of the Lord your God, which I command you. Deuteronomy 4:2. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങളോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു ദൂത. ഇത് ക്രിസ്തുവിന്റെ വാക്കുകളോട് തന്റെ പ്രവചനത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നതിനും എന്തെങ്കിലും വിട്ടുകളയുന്നതിനും എതിരെ യോഹന്നാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രവചന കൃതികളിൽ ഇങ്ങനെയുള്ള സാധാരണ മുന്നറിയിപ്പുണ്ട്. മോശ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർപ്പിച്ചു. ക്രിസ്തുവിന്റെ വാക്കുകളായിട്ടാണ് യോഹന്നാൻ ഇത് അവതരിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച വെളിപാട് അതേ രീതിയിൽ ലോകത്തെ അറിയിക്കുവാൻ യോഹന്നാന് ഉള്ള ആഹ്വാനമാണിത്. അത് നമുക്കറിയാം, അന്നത്തെ കാലത്ത് ക്രിസ്തുവിന്റെ സുവിശേഷമെന്നും അപ്പോസ്തോലന്മാർ ലേഖനമെന്നും ഉള്ള നാട്യത്തിൽ പല വെളിപാടുകളും പ്രവചനങ്ങളും എഴുതിയിരുന്നൊരു കാലഘട്ടത്ത് ഇങ്ങനെയുള്ളത് താക്കീത് ആവശ്യമായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കണം. പക്ഷെ ഇതിന് കോമൺ ആയിട്ട് മറ്റൊരു കാര്യം, ദിസ് കൈൻഡ് ഓഫ് വൺ ഫൈനൽ വേർഡ് മസ്റ്റ് ബി അബൌട്ട് ദിസ് പാസേജ്. R.H. Charles points out that this warning may not be a part of original book at all. We must be impressed by the number of times John insists that Christ will come at any moment. Behold, I am coming soon is the very refrain of the chapter. And yet this warning would seem to imply the expectation of a long time of reading and copying the book, a time which John himself clearly did not expect. It is therefore by no means impossible that these words are the words not of John, but of a later scribe addition. ക്രിസ്തു വേഗം വരും എന്നുള്ള ഒരു സന്ദേശം വരുമ്പോൾ പിന്നീട് ഈ പുസ്തകത്തെ കുറിച്ച് അഡീഷനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ യോഹന്നാൻ എഴുതിയതായിരിക്കാൻ സാധ്യതയില്ല. ഇത് പിന്നീടുള്ള അഡീഷൻ ആണ് എന്നുള്ള ഒരു തിങ്കിങ് ഉണ്ട്. അത് അറച്ചാൽസ് എന്ന് പറയുന്ന ഒരു വേദപുസ്തക പണ്ഡിതൻ എഴുതിയിരിക്കുന്നത്. മറ്റൊരു കാര്യം ഓർക്കാനായിട്ടുള്ളത്, ഇൻ ദ ആൻഷ്യൻ ടൈംസ് ഇൻ ഓൾ ബുക്സ് വർ ഹാൻഡ് കോപ്പി by scribes, and everyone knew how easy it was for a scribe to make mistake in copying. It was regular custom to insert at the end of a book a solemn warning against mistake. വന്നൊക്കെ ഈ മാനുസ്ക്രിപ്റ്റ് ആയിരുന്നു ഉള്ളത്. ഈ മാനുസ്ക്രിപ്റ്റിൽ ഇതുപോലെയുള്ള കോപ്പി വരുമ്പോൾ ഒത്തിരി തെറ്റുകൾ വരാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വാണിങ് അത് സാധാരണയുള്ളതായിരുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അവസാനം 20-ഉം 21-ഉം വാക്യങ്ങൾ സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവ് യേശു വരണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു. ഇത് അനുബന്ധത്തിൽ മൂന്നാം തവണയും മൂന്ന് പ്രാവശ്യം ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ വേഗം വരുന്നു എന്ന മുന്നറിയിപ്പ് ക്രിസ്തു നൽകുന്നു. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനുള്ള സഭയുടെ തീവ്രമായ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. Amidst the terrible persecution of his day, the one thing which John longed for was the speedy return of Christ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ എന്നുള്ളത് മറാനാഥ എന്നുള്ളത് 1 Corinthians 16:22 കാണുന്ന അറാമാ വാക്കുകളുടെ തർജ്ജമയാണ് ഇത്. ഡിഡാക്കെ 10:6 കുർബാനയിലെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വിശുദ്ധനായവൻ അടുത്തു വരട്ടെ, വിശുദ്ധനല്ലെങ്കിൽ അനുദപിക്കട്ടെ. മാറാനാഥ അമ്മി ഇത് ഒരുപാട് അതേ കാലഘട്ടത്തിലായിരിക്കണം ഡിഡാക്കയും എഴുതിയത് എന്നുള്ളതാണ് പണ്ഡിതമതം. ഇത് വിശുദ്ധ കുർബാന അനുഭവത്തിനുള്ള ആഹ്വാനമായിട്ടാണ് ഡിഡാക്കയിൽ മാറാനാഥ നൽകിയിരിക്കുന്നത്. അപ്പം നമ്മൾ വിശുദ്ധിയുള്ളവർക്കും വെടുപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടട്ടെ നൽകുന്നു എന്ന് നമ്മൾ വിശുദ്ധ കുർബാന പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടായിരിക്കാം എന്നുള്ളത് അവിടെ ഓർക്കേണ്ടതാണ്. ഇവിടെ ഡിഡാക്കയിൽ മാറാനാഥ നൽകിയിരിക്കുന്നത് അതിനാൽ 1st century ആരാധനയുടെ ഭാഗമായിട്ടാണ് യോഹന്നാൻ ഇതിനെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് ക്രിസ്തീയ ആരാധനയിൽ കൂടിയാണ് സ്വർഗീയ യെരുശലേം ലോകത്തിൽ പ്രത്യക്ഷനാവുന്നതെന്ന് യോഹന്നാൻ ചിന്തിച്ചിരിക്കണം. കുഞ്ഞാടിന്റെ കാന്തിയായ സഭ പ്രതാപനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി ലോകത്തിൽ ദൃശ്യ ആവുന്നത് ആരാധനയിൽ കൂടിയാണ്. സ്വർഗീയ മണവാട്ടിയുടെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ഉപാധികളാണ് ആരാധനയിലെ സംഗീതവും വിവിധ വർണ്ണങ്ങളും ധൂപവും പ്രതീകങ്ങളും ഒക്കെ. ബലഹീനരും പാപികളുമായ മനുഷ്യർ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ നഗരത്തിലെ സൗഭാഗ്യ ജീവിതത്തിന്റെ പ്രതിഫലനവും മുന്നനുഭവുമാണ് ക്രിസ്തീയ ആരാധന. അത് നമ്മൾ വെളിപാട് ദിവസം വായിക്കുമ്പോഴറിയാം, ഇത് സ്വർഗീയ ജീവിതത്തിന്റെ മുന്നനുഭവം. അത് ആ ഒരു ആസ്വാദനമാണ് ആരാധനയിലൂടെ നമ്മൾ പകർന്നു കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നു കൊണ്ട് മാറാനാഥ എന്ന് യാചിക്കുന്നതാണ് ആരാധനയുടെ അന്തസ്സത്ത. കർത്താവേ വേഗം വരണമേ, ആ ഒരു വലിയ അനുഗ്രഹത്തിന് ഞങ്ങളെ ചേർക്കണമേ എന്നുള്ളതാണ് സഭയുടെ പ്രാർത്ഥന. അവസാനം ഈ ലേഖനത്തിന്റെ ഒരു സാധാരണയുള്ള ലേഖനത്തിന്റെ മാതൃകയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന ആശീർവാദത്തോടു കൂടിയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഷുവർലി സിംബോളിക് ആൻഡ് ഷുവർലി ഫിറ്റിംഗ് ദാറ്റ് ദ ലാസ്റ്റ് വേർഡ് ബൈബിൾ ഷുഡ് ബി ഗ്രേസ്. ദൈവത്തിന്റെ കൃപയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കൃപ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും അനുഭവിച്ചറിയാൻ തമ്പുരാൻ നമ്മളെ ഇടയാക്കട്ടെ എന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരുപാട് പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളും നമ്മൾ ഏകദേശം ഒരു ചെറിയ അളവിൽ ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തീർത്തു. ഇത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സ്ട്രേഞ്ച് വേയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. പക്ഷെ ഇതിന്റെ ലിറ്റാർജിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മളിതിനകത്ത് മുഴുവനോട് നോക്കിയാൽ ആൾട്ടർ വേഴ്സസിൽ നമുക്ക് കാണാനായിട്ട് നോക്കും. ക്ലർജി ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. വെസ്റ്റ്മെന്റ്, കാൻഡിൽ, ഇൻസെൻസ്, ചാലിസ്, സൺഡേ വർഷിപ്പ്, പ്രോമിനൻസ് ഓഫ് ബ്ലസ്സഡ് വെർജിൻ മേരി, ഇതൊക്കെ നമുക്ക് നമ്മുടെ ആരാധനയുടെ ഭാഗമാണ്. അപ്പൊ ഈ ക്രിസ്തീയ ആരാധനയുടെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണുമ്പോൾ വലിയ അർത്ഥമുണ്ട്. നമുക്കറിയാം, ഇത് പ്രൊട്ടസ്റ്റൻസ് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കുന്ന ഒരു പുസ്തകമാണ് ഒരുപാട് പുസ്തകം. പക്ഷെ ഇതൊന്നും അവരുടെ ആരാധനയുടെ ഒരു ഭാഗമല്ല. ഈ സ്വർഗീയ ആരാധനയുടെ ഒരു പ്രതിബിംബം തന്നെയാണ് നമ്മൾ ആരാധിക്കുന്ന ആരാധനയുടെ സത്ത, അതിന്റെ അതിന്റെ മോഡൽ എന്നുള്ളതും അവിടെ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ ഒരു ചിത്രം തന്നെയാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ഇതിനകത്തെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് മാരേജ് ആണ്. മിസ്റ്റിക്കൽ മാരേജ്, യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ചർച്ച്, മണവാളനും മണവാട്ടിയുമായിട്ടുള്ള ആ യൂണിയനാണ്. നാം ദൈവത്തോടൊപ്പം ചേരുന്ന ആ ഒരു സ്വർഗീയ അനുഭവമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സൗഭാഗ്യത്തിന്റെ ക്ലൈമാക്സ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അവസാനമായിട്ട് ഇതിന്റെ സെൻട്രൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വർഷിപ്പാണ്. ഇതിന്റെ ഫൈനൽ കൾമിനേഷൻ എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ്. അവരുടെ അനുഭവത്തിന് വേണ്ടി തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പുസ്തകം എടുക്കണമെന്ന് ഞാൻ വേറെ ആരെങ്കിലുമൊക്കെ നോക്കിയതാണ്, പക്ഷെ ആരെയും കിട്ടിയില്ല. എനിക്ക് ചെറിയ അറിവും ചില പുസ്തകങ്ങളിൽ നിന്നൊക്കെ എടുത്ത ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവച്ചു. ഏറ്റവും അനുഗ്രഹമായി ഇത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ക്വസ്റ്റ്യൻസൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 22-ാം അധ്യായത്തിലെ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നു. ഒന്നാമത്തെ ചോദ്യം, ജീവജല നദി എപ്രകാരം ഉള്ളതായിരുന്നു, അത് എവിടെ നിന്നാണ് പുറപ്പെട്ടത്? നദി പളുങ്കുപോലെ ശുഭ്രമായിരുന്നു, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. 2, പുതുനഗരത്തിൽ പിതാവിന്റെയും പുത്രന്റെയും സിംഹാസനങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നഗരത്തിലെ വീതിയുടെ നടുവിൽ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ജീവവൃക്ഷവും ഇവിടെ പറയുന്ന ജീവവൃക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? യോഹന്നാൻ പറയുന്ന വൃക്ഷങ്ങൾക്ക് ഏത് പ്രവാചകന്റെ ദർശനത്തിലെ വൃക്ഷങ്ങളോടാണ് സാമ്യം? ആദിയിൽ ഒരു ജീവവൃക്ഷമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നദിക്ക് അക്കരയും ഇക്കരയുമായി 12 വിധ ഫലങ്ങൾ മാസം തോറും കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഇവയുടെ ഇലകൾ ജാതികൾക്ക് രോഗശമനം നൽകാൻ ഉതകുന്നതാണ്. വേഴ്സ് എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47:7-12 വാക്യങ്ങളോടാണ് ഇതിന് സാമ്യമുള്ളത്. സ്വർഗത്തിലെ മനുഷ്യരുടെ ആരാധനയെ പറ്റി എന്താണ് യോഹന്നാൻ പറയുന്നത്? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം നഗരമധ്യത്തിലുണ്ട്. ദൈവദാസന്മാരായി സ്വർഗപ്രവേശനം നേടിയവർ ദിവ്യ മുഖം ദർശിച്ച് അവനെ ആരാധിക്കും. 5, ഇനി ഉണ്ടാകില്ല എന്ന് രണ്ട് കാര്യത്തെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ശാപം ഉണ്ടാകില്ല, രാത്രി ഉണ്ടാകില്ല. ദൈവദാസന്മാരുടെ നെറ്റിയിൽ എന്താണ് മുദ്രണം ചെയ്തിരിക്കുന്നത്? ഇത് പ്രതീകാത്മമായി സൂചിപ്പിക്കുന്ന വസ്തുത എന്താണ്? ദൈവനാമം ക്രിസ്തുവിശ്വാസികൾ മാമോദീസയിൽ കൂടി സ്വീകരിക്കുന്ന അഭിഷേക മുദ്രയാണിത്. നിത്യമാശി ചെയ്യുന്ന ഈ മുദ്ര ഒരു നാളും മാഞ്ഞു പോവുകയില്ല. മറിച്ച് ക്രിസ്തു ശിഷ്യരും വാത്സല്യവാന്മാരുമായിട്ട് തന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഈ വിശ്വാസികളെ നിർത്തും. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പദവി എന്താണെന്നാണ് യോഹന്നാൻ പറയുന്നത്? അവർ എന്നേക്കും രാജാക്കന്മാരായി. ഈ അധ്യായത്തിൽ യോഹന്നാനോട് സംസാരിക്കുന്നത് ആരൊക്കെയാണ്? സ്വർഗീയ യെരുശലേമിന്റെ ദർശനം കാണിച്ചു കൊടുത്ത ദൂതൻ തന്നെയാണ് ആരംഭത്തിൽ സംസാരിക്കുന്നത്. എന്നാൽ സമാപനത്തിൽ
ക്രിസ്തു തന്നെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പോകും. യോഹന്നാനോട് മാലാഹ അറിയിച്ച ദൂത് വിശ്വാസയോഗ്യവും സത്യവും എന്ന് ഉറപ്പിക്കുവാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ ഏവ. ഒന്ന്, ദൈവ മനസ്സ് പകർന്നു തന്ന പ്രവാചകന്മാരുടെ ദൈവം തന്നെയാണ് ഈ ദൂതനെയും അയച്ചിരിക്കുന്നത്. രണ്ട്, സംഭവിക്കേണ്ടുന്ന കാര്യങ്ങൾ വേഗത്തിൽ തന്നെ ദാസന്മാർ കാണിച്ചു കൊടുക്കുന്ന എന്നതാണ് ഈ ദൂതനെ അറിയിച്ചതിന്റെ ഉദ്ദേശം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഏഴാമത്തെ വാക്ക്, ഇത് ആരുടെ വാക്കുകളാണ്? വേഗം വരുന്ന ആൾ വിശ്വാസികൾക്ക് നൽകുന്ന ഉപദേശം എന്താണ്? ഉപദേശത്തിന്റെ ധ്വനി എന്താണ്? ഇത് ക്രിസ്തുവിന്റെ വാക്കുകളാണ്. ഈ പുസ്തകത്തിലൂടെ നൽകിയ പ്രവചനങ്ങൾ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നതാണ് ഉപദേശം. സഭയ്ക്കുണ്ടാകുന്ന വലിയ പീഡയിൽ വിശ്വാസ സ്ഥിരതയോടെ നിൽക്കുവാൻ ധൈര്യപ്പെടുത്തുന്നതാണ് പ്രധാന ആശയം. ഈ പ്രവചനങ്ങൾ തന്റെ ഭാവനയല്ല എന്ന് യോഹന്നാൻ മനസ്സിലാക്കി തരുന്നത് എങ്ങനെ? താൻ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തു. ഇതൊക്കെയും കാണിച്ചിരുന്ന ദൈവത്തിന്റെ സന്ദേശവാഹകനായ ദൂതൻ തന്നെയാണ്. താൻ ദൂതനെ നമസ്കരിച്ചെങ്കിലും ദൈവത്തെ മാത്രം നമസ്കരിച്ചാൽ മതിയെന്ന് അവൻ ആജ്ഞാപിക്കുന്നു. അവൻ ദൂതനെ കണ്ട് അവിടെ വണങ്ങുന്നുണ്ട്. അവൻ ദൂതൻ തന്നെ അതിന് വാണിങ്ങി കൊടുക്കുന്നുമുണ്ട്. യോഹന്നാൻ ദൂതന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നതും അവൻ വിലക്കുന്നതും പറയുന്ന വേദഭാഗം 19:10. പ്രവചനത്തിന് മുദ്രയിടരുത് എന്ന് ദൂതൻ കൽപ്പിക്കുവാനുള്ള കാരണം ലോകാന്ത്യത്തിന് താമസമില്ലാത്തതിനാൽ ഈ ദൂത് ലോകത്തുള്ള എല്ലാവരോടും അറിയിക്കേണ്ടത് കൊണ്ട് ഇപ്രകാരം കൽപ്പിക്കുന്നു. ദാനിയേലിന്റെ യുഗാന്ത്യ ദർശനമായി ഈ ദർശനത്തിലുള്ള വ്യത്യാസം എന്താണ്? ദാനിയേലിന്റെ ദർശനങ്ങളും പ്രവചനങ്ങളും കൊടുത്തതിനു ശേഷം അത് മുദ്രയിടുവാനാണ് സ്വർഗം കൽപ്പിച്ചത്. കാരണം യുഗാന്ത്യം ദീർഘനാളുകൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. എന്നാൽ യോഹന്നാന് ലഭിക്കുന്ന നിർദ്ദേശം മുദ്രയിടരുത് എന്നാണ്. കാരണം ലോകാന്ത്യത്തിന് താമസമില്ല. ന്യായവിധിയുടെയും പ്രത്യാശയുടെയും ദൂത് ഉടൻ തന്നെ മനുഷ്യരെ അറിയിക്കേണ്ടതുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മാനസാന്തരത്തിന് തീരെ സമയമില്ല എന്ന് കർത്താവും പ്രവാചകന്മാരും അന്ത്യകാലത്തെ പറ്റി പറയുമ്പോൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വേദഭാഗങ്ങൾ സെന്റ് മാത്യു 25:10, സെന്റ് ലൂക്ക് 13:25, ദാനിയേൽ 12:10, എസക്കിയൽ 3:27. തുടർന്ന് ചെയ്തു കൊള്ളട്ടെ എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ എന്റെ കാര്യങ്ങൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. എന്താ? ഒന്ന്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്തിനു വേണ്ടിയാണ് ഭാഗ്യവാന്മാരായി തീർന്നവർ തങ്ങളുടെ വസ്ത്രം അലക്കി വെണ്മയാക്കിയത്? ജീവന്റെ വൃക്ഷത്തിൽ അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി വിശുദ്ധ നഗരത്തിൽ കടക്കേണ്ടതിനും അവർ വസ്ത്രം വെടിപ്പായി സൂക്ഷിച്ചു. ആരൊക്കെയാണ് നഗരത്തിന് പുറത്തു നിൽക്കുന്നത്? നായ്ക്കൾ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കുലപാതകർ, ബിംബാരാധികൾ, പോസ്റ്റൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മുതലായവരാണ് പുറത്ത് നിൽക്കുന്നവർ. നഗരത്തിന് പുറത്തുള്ളവരെ പറ്റി വെളിപാട് 21:8 അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫീരുക്കൾ, അവിശ്വാസികൾ, അരപ്പുള്ളവർ എന്നീ ആദ്യ മൂന്ന് കുട്ടിയെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിട്ടില്ല. അശുദ്ധ ജീവിതം നയിക്കുന്ന ഈ മൂന്ന് കുട്ടരെയും ഉദ്ദേശിച്ചായിരിക്കണം നായ്ക്കൾ എന്നുള്ള പ്രയോഗം നടത്തിയിരിക്കുന്നത്. ആവർത്തനം 23:17-18, മത്തായി 15:22, ഫിലിപ്പിയർ 3:22. ദൂതനെ സാക്ഷ്യം നൽകുവാൻ അയച്ചത് താൻ തന്നെയാണെന്ന് പറയുന്ന ക്രിസ്തു സ്വയം സംബോധന ചെയ്യുന്നതും വിശേഷിപ്പിക്കുന്നതും എങ്ങനെയാണ്? യേശു എന്നും ഞാൻ എന്നാണ് ഇവിടെ സംബോധന ചെയ്യുന്നത്. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദ്ഭയ നക്ഷത്രവുമാകുന്നു എന്നാണ് ശേഷണം അവിടെ കൊടുത്തിരിക്കുന്നത്. 17 വാക്യത്തിൽ എത്ര ആഹ്വാനങ്ങളാണുള്ളത്? ഇവയെ എത്രയായിട്ട് തിരിക്കാം? ഏതൊക്കെയാണ് ആഹ്വാനം? രണ്ടായിട്ട് തിരിക്കാം. ആദ്യത്തെ ആഹ്വാനം ക്രിസ്തുവിനെ സംബോധന ചെയ്യുന്നു. ഇത് പറയുന്നത് പരിശുദ്ധാത്മാവും സഭയുമാണ്.
തുടർന്ന് കേൾക്കുന്നവരായ സഭാംഗങ്ങളും അപ്രകാരം തന്നെ പറയുന്നു. വരിക എന്ന വാക്കിനാലാണ് കർത്താവേ വരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അവസാനത്തെ രണ്ട് ആഹ്വാനങ്ങൾ ജീവജലം പ്രാപിക്കുന്നതിനായി ലോകത്തെ ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിനായി ദാഹിക്കുന്നവരെ വരുവാനും സൗജന്യമായ ജീവജലം വാങ്ങിക്കുടിക്കുവാനുമാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ഈ പ്രവചനം കേൾക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ വാക്കുകളിലൂടെ യോഹന്നാൻ നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? ഇതിന് സമാനമായിട്ടുള്ള മറ്റ് വേദഭാഗങ്ങൾ ഏത്? ഈ പുസ്തകത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നവർക്ക് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബാധകൾ ദൈവം വരുത്തും. ഇതിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ സകലത്തിലുമുള്ള അവകാശം ദൈവം നീക്കിക്കളയും. ആവർത്തനം 4:2, ഗലേഷ്യൻസ് 1:6. ഈ അവസാന അധ്യായത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? വാക്യങ്ങൾ ഇതല്ല, 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 7 വാക്യം, 12 വാക്യം, 20 വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവനെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ് സാക്ഷീകരിച്ച് സംസാരിക്കുന്നത്. യോഹന്നാൻ പ്രവചനം സമാപിക്കുന്നത് എങ്ങനെ? ഏത് വേദവസ്തുതയോടാണ് ഇതിന് സാമ്യമുള്ളത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്ക് എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ എന്നുള്ള ആശീർവാദത്തോടെയാണ് സമാപിക്കുന്നത്. ഇത് പുതിയ നിയമത്തിലെ ലേഖനങ്ങളുടെ ഒരു മാതൃകയിലാണ് ഇത് സമാപിച്ചിരിക്കുന്നത്. ഉദാഹരണം 1 Corinthians 16:23, Ephesians 6:24. യെസക്കേൽ പ്രവാചകന്റെ ദർശനത്തിലെയും യോഹന്നാൻ ശ്ലീഹായുടെ ദർശനത്തിലെയും ജീവജല നദിയുടെ ഉത്ഭവം തമ്മിലുള്ള വ്യത്യാസം എന്ത്? യെസക്കേൽ പറയുന്ന നദി ദൈവാലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെടുന്നു. 47:1-12. യോഹന്നാൻ കാണുന്ന നദി ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പ്രവഹിക്കുന്നു. ജീവജല നദിയെ പറ്റി മറ്റ് പഴയ നിയമ സൂചനകൾ ഏതെല്ലാം പുസ്തകഭാഗങ്ങളാണ് ഇതുള്ളത്? 2:10-14, സങ്കീർത്തനം 46:4, ഇരമ്യ 2:13, യോവേൽ 3:18, സക്കറിയ 4:8. ജീവജല നദിയുടെ വർണ്ണനയെങ്കിൽ യോഹന്നാൻ വെളിപ്പെടുത്തുന്ന വലിയ രഹസ്യം എന്ത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള രഹസ്യം. യാതൊരു ശാപവുമില്ലാത്തതായ പുതിയ യെരുശലേം ജീവിതത്തെ പറ്റി പറയുന്ന പഴയ നിയമ പ്രവചന ഭാഗം ഏത്? സക്കറിയ 14:11. പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കപ്പെടും എന്ന ആശയം പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുതിയ നിയമത്തിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഇരമ്യ 17:10, യെശയ്യ 40:10, സങ്കീർത്തനം 66:12, സദൃശവാക്യങ്ങൾ 24:12, റോമ 2:6, 1 Peter 1:17, Revelation 11:18. വസ്ത്രമലക്കുന്നവർ എന്ന വിശേഷണം ലഭിക്കപ്പെട്ടവരുടെ മേന്മകൾ എന്തൊക്കെയാണ്? മൃഗത്തിന്റെ വഞ്ചനയ്ക്കിരയായി അശുദ്ധമാകാതാണ് അവരുടെ മേന്മ. അവര് വിശുദ്ധരാണ്, അവരുടെ ജീവിതം മലിനമാക്കപ്പെട്ടിട്ടില്ല. ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായി ഉഭയനക്ഷത്രമാകും എന്ന് ക്രിസ്തു സംബോധനയ്ക്ക് പിൻബലമേകുന്ന പഴയ നിയമഭാഗം ഏതല്ല? യെശയ്യ 11:1, സക്കറിയ 24:17, ടെസ്റ്റമെന്റ് ഓഫ് ലേവി 18:3, ടെസ്റ്റമെന്റ് ഓഫ് ജൂ 24:1. വരിക എന്ന ആഹ്വാനത്തിന്റെ ആന്തര അർത്ഥം എന്ന്? മാറാനായ, അതായത് കർത്താവേ വേഗം വരണമേ എന്ന പ്രാർത്ഥനയാണ്. സഭയും പരിശുദ്ധാത്മാവും പ്രാർത്ഥിക്കുന്നു. ആദിമസഭയിലെ ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പ്രാർത്ഥന. ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള സഭയുടെ പ്രാർത്ഥനയാണ് ഇത്. കർത്താവേ വേഗം വരണമേ എന്നുള്ളത് പ്രാർത്ഥന, കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള സഭയുടെ പ്രാർത്ഥനയാണ്. ആത്മീക ദാഹം തീർക്കുവാൻ സൗജന്യമായി ലഭിക്കുന്ന ജലത്തിന്റെ ഉറവ ഏതാണ്? യേശു ക്രിസ്തുവും താൻ വഴിയായി ലഭിക്കുന്ന പരിശുദ്ധാത്മാവുമാണ് ആ നീരുറവകൾ. ആ ഉറവകൾ യെശയ്യാ 55:1, യോഹന്നാൻ 7:37 മുതൽ 39 വരെയുള്ള ഭാഗങ്ങൾ. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന കൂടാശ ഓർപ്പിച്ചു. വിശുദ്ധ മാമോദീസ, പൂർവനഭിഷേകം, വിശുദ്ധ കുർബാന. ഈ പ്രവചനത്തിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ചെയ്യുന്നത് ശാപകരമെന്ന് ക്രിസ്തു താക്കി നൽകുവാനുള്ള കാരണം ഇതായിരിക്കണം. ക്രിസ്തു സുവിശേഷമെന്നും ആപ്പോസ്തലിക ലേഖനങ്ങളെന്നും നാട്ടിൽ പലരും വെളിപാടുകളും പ്രവചനങ്ങളും അക്കാലത്ത് എഴുതിയിരുന്നതായിരിക്കണം ഈ താക്കീത് പറയാനുള്ള കാരണം. ലൂക്കോ 1:1. മാറാനാഥ എന്ന വാക്ക് ഏത് ഭാഷയിലുള്ളതാണ്? ഇതിന്റെ അർത്ഥം എന്താണ്? അറമായ ഭാഷയിൽ അമ്മയൻ കർത്താവായ യേശുവെ വേഗം വരേണമേ എന്നാണ് ഇതിന്റെ അർത്ഥം. മറ്റേത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് മാറാനാഥ എന്ന ഗ്രന്ഥം ഈ യാചന കാണുന്നത്? വെളിപാട് എഴുതിയ അതേ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഡിഡാക്കെ എന്ന ആദിമ ഒരു ഗ്രന്ഥം സഭയെ കുറിച്ചുള്ള വിശ്വാസത്തെ കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് തരുന്ന ഒരു ആധികാരിക ഗ്രന്ഥമാണ് ഇതൊന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് യോഹന്നാൻ ശ്ലീഹ ഈ പുസ്തകം എഴുതി എന്നാണ് ചിന്ത. വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഇത് കാണുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഡാക്കയിൽ മാറാനാഥ ഉൾപ്പെട്ടിട്ടുള്ള പ്രാർത്ഥന വാക്യത്തിന്റെ പൂർണ്ണരൂപം. ഡിഡാക്കെ 10:6 വിശ്വാസികൾ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് നൽകുന്ന ആഹ്വാനമായിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധനായവൻ അടുത്തു വരട്ടെ, വിശുദ്ധനല്ലെങ്കിൽ അനുദപിക്കട്ടെ, മാറാനാഥ ആമീൻ എന്നുള്ളതാണ് ഈ പ്രാർത്ഥന വാക്യത്തിന്റെ ഒന്ന്. ഞാൻ പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി എഴുതിയത്. നിങ്ങൾക്കത് കൂടുതൽ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും അനുഗ്രഹത്തോടെ ഈ ക്ലാസ്സുകളെ പൂർത്തിയാക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ പ്രേരണ കിട്ടുമ്പോഴാണ് ആ ക്ലാസ്സുകൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ചിലർക്കെങ്കിലും ഈ വെളിപാട് പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് ഇതൊരു പ്രേരകമായെങ്കിൽ ഈ ക്ലാസ് കൊണ്ട് ധന്യമായി അനുഗ്രഹത്തോടെ ദൈവം തമ്പുരാൻ വഴി നടത്തി. ഇത് പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർജുമരം പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നത് കൊണ്ടാണ് ഇതിന് ഒരു ഭാഗ്യം കിട്ടിയത്. ഞാൻ അവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് കേട്ടിരുന്ന എല്ലാവരോടും, പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാവരോടും ദൈവസന്നിധിയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് പഴയ നിയമത്തിൻ്റെ ക്ലാസ് എടുക്കുവാനുള്ള സമയമില്ല. നാളെ കുറ്റമ്മ എൻ്റെ ക്ലാസ് എടുക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു.
താങ്ക് യു അച്ഛാ. ഇത് ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ 2016 നമ്മൾ ആദ്യമായിട്ട് ഈ വെളിപാട് പുസ്തകം പഠിക്കാൻ തുടങ്ങിയത്. അന്ന് വളരെ ആശങ്കയോടുകൂടി ഇതെങ്ങനെ പഠിക്കും എന്നുള്ള ഒരു ശങ്കയോടുകൂടി അവസേബ്യസ്തിരുമേനെ സമീപിച്ചതും ഇത് പഠിക്കുന്നത് വളരെ നല്ലതാണെന്ന് ശക്തമായിട്ട് തിരുമേനി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് തുടങ്ങിയത്. ഈ 3 വർഷമായിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. അച്ഛനത് കാര്യം ഏറ്റെടുത്തത് മൂലം വളരെ ഭംഗിയായിട്ട് ഇത് ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇതിന്റെ ഓരോ വാക്കും ഓരോ അധ്യായത്തിലെയും വളരെ ഭംഗിയായിട്ട് അച്ഛൻ വളരെ പഠിച്ചിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത് റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നത് തന്നെ നമുക്ക് ഒരു വലിയ മൂല്യമായ ഒരു ഒരു നിധിയാണ്. മത്തോയിസ്മാരും മെമ്പേഴ്സിന് മാത്രമല്ല, വേറെ ആർക്കെങ്കിലും വെളിപാട് പുസ്തകം കാര്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ 1-ാം അധ്യായം തൊട്ട് 22 വരെ ഉള്ളതിൻ്റെയും ക്ലാസ്സസ് നമ്മുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. മറ്റുള്ളവരോടുകൂടെ പറഞ്ഞ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് കയറി അത് കേട്ട് പഠിക്കുക, എല്ലാവരും ഉപയോഗിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇത് ഒത്തിരി അച്ഛന് വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത്രയും കാര്യമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച അച്ഛനെയും കുടുംബത്തെയും ദൈവം കാര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് പഠിക്കുന്നതും കേൾക്കുന്നതും തന്നെ ഒരു അനുഗ്രഹമായിട്ടാണെന്നാണല്ലോ നമ്മളിത് വായിച്ചതിനകത്ത്. അച്ഛന് ദൈവം ധാരാളമായ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ 20 വരെയുള്ള ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. 21, 22 ഞാൻ അധികം താമസിക്കാതെ തരുന്നതായിരിക്കും, ഒരാഴ്ചയ്ക്കകം എഴുതിത്തീരും. അതുപോലെ നാളെ തൊട്ട് PC ഓർച്ചന്റെ ക്ലാസ്സിന് പകരം ലത്താക്കൊച്ചമ്മ ആയിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഒന്ന് രാജകുമാർ 12-ാം അധ്യായം തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം ബാക്കി അറിയാൻ വയ്യാത്ത ആൾക്കാരെ കൂടെ ഒക്കെ ഒന്ന് അറിയിച്ചിട്ട് എല്ലാരും ബൈബിളുമായിട്ടിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. താങ്ക് യു അച്ഛൻ.
ഓക്കെ, പ്രാർത്ഥിക്കാം. വിശുദ്ധമുള്ള പിതാവേ, വിശുദ്ധമുള്ള നിന്റെ തിരുനാമം താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാ വായ്പത്തിൽ രാജ്യമുള്ള നിന്റെ സ്ലീപ്പായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. വിശുദ്ധമുള്ള റൂഹാശുദ്ധമുള്ള കുടിയിലും ഭവനങ്ങളായിട്ട് ഞങ്ങളെ ചുമക്കണമേ. ദൈവമായ കർത്താവേ, ദേവരോഗുരുല്ലാസ്നേഹത്തും നിന്റെ ദൈവത്വത്തിന്റെ കരയും ചെയ്ത് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. അമ്മേ എമ്പ്രാനെ, അവിടുത്തെ കൃപയിൽ ദൈവമേ ഞങ്ങൾ അനുഗ്രഹത്തോടെ ചേർന്നിരുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ ദൈവാത്മാവിൽ നീ ഞങ്ങൾക്ക് വിളമ്പിത്തന്നു. ദൈവമേ, ജീവന്റെ വചനങ്ങളെ കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് അവസരം തന്നു. ദൈവമേ, നിന്റെ ജനത്തോട് ദൈവമേ അവിടുത്തെ വായിലൂടെ സംസാരിപ്പാൻ തക്കണം എന്നെ അവിടുന്ന് ശക്തീകരിച്ചു. അവിടുത്തെ ക്രൂശിന്റെ മറവിൽ നിർത്തി ദൈവമേ ശക്തീകരിച്ച അവിടുത്തെ കൃപക്കായിട്ട് സ്തോത്രം. എമ്പ്രാനെ, അവിടുത്തെ കൃപയിൽ പതിയണമേ. ഈ ക്ലാസ് ദൈവമേ അനുഗ്രഹത്തോടെ ദൈവത്തിന് നമുക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അതിന് ആവശ്യമായ രക്ഷണ ആരോഗ്യവും കൃപകളും പരിശുദ്ധാത്മദാനങ്ങളും അടിയന് നീ നൽകി. ദൈവമേ, അവിടുത്തെ സാന്നിധ്യത്തോടെ ചേർത്ത് നിർത്തി അവിടുത്തെ കൃപക്കായിട്ട് സ്തോത്രം. ദൈവമേ, എന്റെ ബലഹീന കണക്കിടാതെ ദൈവമേ അവിടുത്തെ എന്റെ കുറവുകൾ കണക്കിടാതെ എന്നെ ശക്തീകരിച്ച് കൃപക്കായിട്ട് സ്തോത്രം. കേട്ടാരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ക്ലാസ് ക്രമീകരിച്ച് മറ്റൊരു പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ ആത്മീകമായി ബലം പകരുവാൻ തക്കൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടണമേ. വിവിധ ക്ലാസ്സുകൾ നയിച്ചിട്ടുള്ളവരെയും നയിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. ദൈവമേ, ഇതിനുവേണ്ടി ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ മനസ്സുകളെ അവിടുന്ന് വാഴ്ത്തണമേ. ദൈവമേതിനു വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ ദൈവമേ അത് സ്വർഗത്തിൽ കണക്കപ്പെടും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അനുഗ്രഹമായി പ്രേമക്കളുടെ ജീവിതത്തിൻ്റെ പ്രയോജനപ്പെടണമേ. ഭർത്താവിൻ്റെ സ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുരാസന തലങ്ങളിൽ നേർത്തം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. ശരദാമയും വിജയും ദൈവമേ എല്ലാ പ്രവർത്തകരെയും ദിവസത്തിൻ്റെ ചില ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റീജിയണൽ സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂണിറ്റ് സെക്രട്ടറിമാരെയും എൻ്റെ എല്ലാ പ്രവർത്തകരെയും ദിവസത്തിൻ്റെ ചില ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മുതിരുമേനെ ഓർക്കുന്നു. മനോജനപ്രദമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശിശു ഓർച്ചന ദൈവകരങ്ങൾ തരുന്നു. ദൈവമേ, നാളത്തെ ക്ലാസ് അനുഗ്രഹത്തിൻ്റെ ലൈരിഫാൻ ദൈവമേ സഹായിക്കണമേ. അടുത്ത കൃപയിൽ ഞങ്ങൾ ഓരോരുത്തരെയും പൊതിയണമേ. ഞങ്ങളുടെ ഇടയിൽ വേദനയിലും വിഷമത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോഭാരത്തോടെ കടന്നു വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് നീ മനോദുഃഖിതർക്ക് ആശ്വാസം പകരുന്ന കർത്താവുന്നു. ദൈവമേ, പ്രിയമക്കളോട് ഇടപെടണമേ. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പുത്രാശ്രമത്തിലെ സുത്താരയുടെ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന ആത്മ കൃപ അവർക്ക് പറഞ്ഞു കൊടുത്തവരെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. വാങ്ങിപ്പോയിരിക്കുന്ന രംഭങ്ങളുടെ പ്രതി ചായം വസിപ്പിക്കണമേ. പരിശുദ്ധന്മാരെ, ശുദ്ധതകളെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ. സകലത്തിലുവരെയായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അനുഗ്രഹമായി ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായ സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. അമ്മേ,
ആമേൻ. താങ്ക് യു അച്ഛൻ. ഗുഡ് ഈവനിംഗ് ടു എവരിവൺ.